وليست هذه الدنيا بشيء تدوم كهقبة وتصور وقتا، وغايتها إذا فكرت فيها كفيك أو كحلمك إذا حلمت. وليست هذه الدنيا بشيء دنيا ومرة دنيا ومرة തന്നേരം പറഞ്ഞ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയാൻ ദുരിയാവുന്നു. ദുരിയാവ് നിസ്സാരമാണ് പറഞ്ഞു. ദുരിയാവിന് അള്ളാഹു തആല ഒരു കൊതുകിന്റെ ചിറകോളം വില കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിർ ഈ ദുരിയാവിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ലായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കാഫിറിന് കൊടുക്കില്ലായിരുന്നു. ഇവിടെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട്, അള്ളാഹുവിന് കുട്ടിയിൽ നിന്ന് വാദിക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ച് ധിക്കരിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അമ്മ ദുനിയാവ് വേണ്ടോളം കൊടുക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കിട്ടുന്നുണ്ടോ? ഇല്ല, അത് കൊടുത്തോണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വിലയില്ലാത്തോണ്ടാണ് വിലപിടിപ്പുള്ളത് കാര്യം ആരെങ്കിലും ഇങ്ങനെ കൊടുക്കുമോ? ഇല്ല. ഓനത് കിട്ടുന്നോരെന്താണ്? ഓനത് ദോഷമാണ്. അത് പറഞ്ഞവർത്തേക്ക് ദോഷം ഉണ്ടാക്കിയത് ഗുണം ചെയ്യില്ല. ഈ ദുനിയാ ഒന്നും തന്നെയല്ല. വലിയ കാലത്തിന് ദോഷം ചെയ്യുന്ന സാധനമാണ് അത്. കുറച്ച് സമയത്തിന് വരെ സന്തോഷം ഉണ്ടാവും. ദുനിയാവിൽ എപ്പോഴുള്ള രണ്ടവസ്ഥയാണെന്ത്? ദുഃഖവും സന്തോഷവും, അല്ലെങ്കിൽ നിരാശയും സമാധാനവും. ഏത് കാര്യമാണെങ്കിലും അത് ദുനിയാവിൽ ആവും പകലും പോലെയാണ്. അത് നമുക്ക് എത്തിയാൻ പറ്റില്ല, ഒഴിവാകാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ദുഃഖം ഉണ്ടാവില്ല, എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. ഇത് മാറി മാറി വരിക എന്നുള്ളത് ദുനിയാവിന്റെ നിയമമാണ്. പക്ഷെ ഇതിലധികം ഉണ്ടാവുക നിരാശയുടെ സമയങ്ങളായിരിക്കും. സന്തോഷം ദുനിയാവിൽ വളരെ കുറച്ചായിരിക്കും. കുറച്ച് നമ്മൾ സന്തോഷിച്ചാൽ അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് ദുഃഖിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും. ഈ രണ്ട് സന്ദർഭത്തിലും അള്ളാഹുവിനെ ക്ഷമിച്ചും നന്ദി കാണിച്ചും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉമ്മി ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലിഅംരിൽ മുഅ്മിൻ. ഒരു മുഅ്മിന്റെ അവസ്ഥ എന്ത് അത്ഭുതകരമാണ്, എന്ത് അത്ഭുതമാണ്. ഇന്ന അംറുഹു കുല്ലഹു ഖൈർ. അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഖൈറാണ്. എന്ത് കാര്യം സംഭവിച്ചാലും അത് അവന് ഖൈറാണ്. വലൈസ ലാക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ. ഒരു മുഅ്മിനെ അല്ലാതെ ഈ അവസ്ഥ ഉണ്ടാവില്ല. ഒരു മുഅ്മിനെ അല്ലാതെ ഈ അവസ്ഥ ഉണ്ടാവില്ല. ഇൻ അസാബത്ഹു സറാഉ ശകറ. അവൻ എന്തെങ്കിലും നന്മ നന്മ ലഭിച്ചു, എന്തെങ്കിലും നല്ല അല്ലെങ്കിൽ ലഭിച്ചു, അവൻ നന്ദി കാണിക്കും. അത് അവന്റെ നന്മയാണ്. വൈകാസ്വാമത്വം ഫയറല്ല. ഇനി അവന് ദോഷം ബാധിച്ചു, അവൻ ക്ഷമിക്കും, അതവന് നന്മയായിട്ട് മാറും. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടവസ്ഥയാണ് ശുക്റും സബ്റും. ഇതിലേതാണ് ഉത്തമം എന്ന് ഉലമാക്കിയ ചർച്ച കാണാം. ഗനിയും ശാക്കിറാണോ ഫഖീറും സാബിറാണോ ഉത്തമം? അഥവാ സമ്പന്നനായിട്ട് നന്ദി കാണിക്കുന്നവനാണോ അതല്ല ദരിദ്രനായിട്ട് ക്ഷമിക്കുന്നവനാണോ ഉത്തമം? ഉത്തമനാരാണ് എന്ന് അലമാക്കൾക്കിടയിൽ പണ്ട് മുതലേ ചർച്ചയുണ്ട്. ഇവരെല്ലാം പറഞ്ഞു കാണാം. ഇന്ന അക്രമക്കും എന്തൊന്നും അസുഖാക്കും. ഈ രണ്ടവസ്ഥയിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവൻ അവനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ. എന്നാൽ മറ്റു ചില പറഞ്ഞ വശം ഹുസൈമ റഹ്മുള്ളാഹി പറഞ്ഞതാണെന്ന് കാണിക്കും. ഏറ്റവും ഉത്തമൻ ഗനിയുൽ ശാക്കിറാണ്, നന്ദി കാണിക്കുന്ന സമ്പന്നനാണ് ഉത്തമൻ. കാരണം അവന്റെ ആ നന്ദി കാരണത്താൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ലഭിക്കും. വലിയ അവനൊരു സമ്പത്തുണ്ട്, അവൻ നന്ദി കാണിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ആ ഉപകാരം ലഭിക്കുന്ന ഒരവസ്ഥ അവനിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഉത്തമം എന്ന് പറഞ്ഞതാണ്. എന്ത് തന്നെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല സൂക്ഷിച്ചിരിക്കുന്നവൻ അവന് സമ്പത്ത് ലഭിച്ചാലും ദാരിദ്ര്യം ലഭിച്ചാലും അത് നന്മയായിരിക്കും. എന്നിട്ട് അടുത്ത ബൈബിളിൽ നാം ശ്ലോകം പറയാണ്, വഗായതുഹ ഇദാ ഫക്കർത ഫീഹ. ദുനിയാവിനെ കുറിച്ച് നീ ഉറ്റ ആലോചിച്ചു കഴിഞ്ഞാൽ, ദുനിയാവിനെ കുറിച്ച് നീ ശരിക്കൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു തണൽ പോലെയാണ്. ഒരു യാത്രയില് നല്ല വെയിലത്ത് പോവാണ്, അപ്പൊ ഒരു തണൽ കിട്ടി. അപ്പൊ കുറച്ചേരം ആ തണലിച്ച് നീ നിൽക്കുന്നത് പോലെയാണ്. അതല്ലെങ്കിൽ നീ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന ഒരു സ്വപ്നം പോലെയാണ്. ദുനിയാവിനെ കുറിച്ച് നീ ശരിക്കും ആലോചിച്ചെടുക്കുന്നത് ബോധ്യപ്പെടുന്ന പറയാം. ശരിക്കും ആലോചിച്ചെടുക്കുന്നത് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഞാൻ ദുനിയാവാലിയവരും ദുനിയാണ്, ദുനിയാവ് ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ്? ഞാനൊരു യാത്രക്കാരൻ, ആ യാത്രക്കാരൻ കുറച്ച് വെയിലുണ്ടായപ്പോ അല്ലെങ്കിൽ ക്ഷീണം വന്നപ്പോ ഒരു തണലുള്ള തലത്തിരുന്നു, അത്രയല്ലാതെ ഞാനും ദുനിയാവ് എന്ത് ബന്ധമാണെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്വപ്നം നമ്മൾ ആലോചിച്ചു, സ്വപ്നം നമ്മൾ കിടന്നോ എന്നൊരു സ്വപ്നം കാണാൻ അതിൽ വേദന എടുക്കുന്നതോ വേദന ഉണ്ടാകുന്നതോ മാനസികമായി സമ്പർണം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ വലിയ ആസ്വാദനം ഉണ്ടാകുന്നതോ സന്തോഷം ഉണ്ടാകുന്നതോ ഒക്കെ ഉണ്ടാവും. എന്ത് കാര്യം ഉണ്ടാവും? എന്നാൽ സ്വപ്നം നമ്മൾ എഴുന്നേൽക്കുന്നതോടുകൂടി അത് അവസാനിക്കുകയാണ്. നമ്മൾ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആ സ്വപ്നം പെട്ടെന്ന് അവസാനിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ മരണം, നമ്മുടെ ഈ ജീവിതം എന്നുള്ള സ്വപ്നത്തെ നാം ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മുടെ ഉണർവ് മരണമാണ്. മരിക്കുന്ന ആ സന്ദർഭത്തിൽ മനസ്സിലാകും, ഞാൻ എന്റെ ഭാര്യയുടെ കുഞ്ഞോടും എന്റെ കച്ചവടം എന്റെ ജോലി ഇതൊക്കെ ആയിരിക്കാൻ ജീവിച്ചത് ഒരു സ്വപ്നം പോലെ ആയിരുന്നല്ലോ എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയമായിട്ട് അത് മാറും. എന്റെ ഇവിടെ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്, 30, 40, 50 വയസ്സുള്ള ആളുകൾ. ഇതൊന്ന് ആലോചിച്ചാൽ മതി, ഒരു പിന്നെ കുറച്ച് വർഷം എന്റെ പ്രായത്തിന്റെ പിന്നോട് ചിന്തിക്കുമ്പോൾ തന്നെ വിശാലമായ ദിവസങ്ങളായിട്ടാണ് വർഷങ്ങൾ കടന്നുപോയി. ആലോചിക്കുമ്പോൾ ഒന്നുമില്ല, എന്താണ് ഒന്നുമില്ല. 50 വയസ്സായാലും 60 വയസ്സായാലും ആളുകളോട് ചോദിച്ചാൽ അവർക്ക് പറയാറുള്ളത് കഴിഞ്ഞ കാലം ഒന്നുമില്ല, ദുര്യാതെ എത്ര നിസ്സാരമായിട്ട് കഴിഞ്ഞ പോലെ. അപ്പൊ പരലോകത്തിൽ എന്താണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഒരു ചെറിയ വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ചൊന്നും രാവിലത്തെ കുറഞ്ഞ സമയം അത്ര ദുര്യാവുണ്ടാവുള്ളൂ. അപ്പൊ പറയാം, അതൊരു നീ ഉറ്റാലോചിച്ചാൽ അതൊരു സ്വപ്നം പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് പറയാൻ അടുത്ത ബൈബിൾ സുജീവിത വിധ وانت لها محب فكيف تحب ما فيه سجنت وتطعمك الطعام مع القليب ستطعم منك ما فيها محيطا ونوحة مع الهيئين بعشاء قريبا وبيوم سيد الله البيتان نعود رحمه الله وليانا سجنت بها وانت لها محب ني دنيا من തടവിലാക്ക പെട്ടിരിക്കുകയാണ്. നീ ദുനിയാവിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. നീയാണെങ്കിലോ അതിനെ ഇഷ്ടപ്പെടുന്നവനായിട്ട് ചോദിക്കുകയാണ്. നീ എങ്ങനെയാണ് നിന്നെ തടവിലാക്കിയതിനെ നീ ഇഷ്ടപ്പെടുക? ദുനിയാവ് നമ്മളെ തടവിലാക്കിയിരിക്കുകയാണ്. ആ തടവിലാക്കിയതിനോട് നിനക്ക് ഹൊക്കുണ്ട്. ഇതെങ്ങനെ പോയി സംഭവിക്കുന്നത്? ഒരു മനുഷ്യന് ഇഷ്ടമുള്ള കാര്യം, മനുഷ്യന്റെ പിന്തുണ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യത്താണ് സ്വാതന്ത്ര്യമാണ്. എവിടെയും കുട്ടിയുടെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇല്ല. നമ്മൾ ദുനിയാവിനകത്ത് പൂട്ടിയിട്ട് പറ്റിയിട്ടുണ്ട്, പിന്നെ ആ ദുനിയാവിനോട് ഒരുപോലും ഉണ്ടാവും. എങ്ങനെ? പണ്ടൊരു ഉദാഹരണം പറയൂ. പണ്ട് പിന്നെ ഒരു പിന്നെ കുട്ടി ഉമ്മാനോട് പിന്നെ എന്ത് ചോദിച്ചു? ഒരു തേങ്ങ കട്ടണം ഉമ്മൻ തോന്നി ആക്കുന്നുണ്ട്, അപ്പൊ അതൊന്ന് തേങ്ങ ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്തില്ല? ഉമ്മ കൊടുത്തില്ല, കുട്ടി കൊടുത്തില്ല. ഉമ്മ അതിന് കുറച്ച് നെയ്യൊന്ന് കഴിച്ചിട്ട് ഒരു എനിക്കനിയുടെ ഉള്ളിലൂടെ കൊണ്ടുവച്ചു. കുട്ടിക്ക് ഭയങ്കര വിഷമം, ഇത് എനിക്ക് തരാതെ ആ എലി കൊണ്ട് കൊടുക്കാണല്ലോ ഉമ്മ. അല്ല, രാത്രി എലി ഒരു എലി വന്നിട്ട് കണ്ടപ്പോ ആ നല്ലൊരു തേങ്ങാ കഷ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെടുക്കാൻ വേണ്ടി നേരെ ചെയ്തു ആ കൂട്ടിന്റെ അടുത്ത് കയറി. കൂട്ടിന്റെ അടുത്ത് കയറിയുണ്ടാവും കൂടാതെ അതിന് കൂടാതെ ചെയ്തു. ഈ എലിക്ക് ഈ തേങ്ങാ കഷ്ണം കയ്യിലുണ്ട്, അതുകൊണ്ട് ഈ എലി ആകെ പെട്ടുമെന്ന് വെച്ചിട്ട് അതിമ്പോ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് വേറെ രണ്ട് എലികളും വന്നിട്ട് പറയുന്നത്, ഓന്റെ ഒരു സ്റ്റോർമെന്റില് ഓനെ ഓര് നല്ലൊരു റൂമും നല്ലൊരു തേങ്ങാ കഷ്ടവും ഓനാകോട് സൂചിക്കുകയാണ്. ഇതാണ് ദുനിയാവ് കുട്ടിയുടെ അവസ്ഥ. ഇവരെ കൊണ്ട് മലങ്ങിയിരിക്കുകയാണ്, ഇതെന്താ ചെയ്യേണ്ടതോടെ അറിയില്ല. അപ്പൊ ഉറത്തുള്ളവരുടെ അവസ്ഥ അവനാകൊണ്ട് സൂചിക്കുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിന്റെ എന്ത് സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ, അതുകൊണ്ട് ബേജാറാക്കിയായിരിക്കും ഉണ്ടാവുക. പണ്ട് സമ്പത്തുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായി, അയാൾക്ക് വില കൂടിയൊരു കാറുണ്ട്, നല്ല വില കൂടിയ കാറുണ്ട്, വില കുറഞ്ഞൊരു കാറുണ്ട്. അപ്പൊ അദ്ദേഹം വില കുറഞ്ഞ കാറ് എടുത്തിട്ട് പുറത്തേക്ക് പോവാണ്. അദ്ദേഹം പറയാണ്, ഈ വില കുറഞ്ഞ കാറ് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് പോയാലും ബേജാറില്ല. മറ്റേത് വില കൂടിയൊരു കാറ് കൊണ്ടുപോയി ചുഴലും വെച്ചാല് പള്ളി പോയാൽ നിസ്കരിക്കുകയാണെങ്കിലും എവിടെ ഇരിക്കുകയാണെങ്കിലും അവൻ എന്തെങ്കിലും വില കൂടുവോ? അതും ആരെങ്കിലും വന്ന് ഇരിക്കോ? അതും എന്തെങ്കിലും അവന് ബേജാറായിട്ടേ ഇരിക്കരുത്. സഹോദരങ്ങൾ, ദുനിയാവിൽ എന്തൊക്കെ കൂടുന്നോ അതിനനുസരിച്ച് ബേജാറ് കൂടുന്നില്ല, അതിന് സമാധാനം കിട്ടൂല. എത്ര കുറയുന്നു അത്രയും സുഖമായി ജീവിക്കാം, അത്രയും സമാധാനം ഉണ്ടാവും. ഇതാ സമ്പത്തുള്ളവന്റെ അവസ്ഥ. അപ്പൊ അത് അത് അവൻ പെട്ടുപോയിരിക്കുകയാണ്. അതും കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെട്ട് കൊതിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതിന് വലിയ വിദ്യ എന്താണ്? അതാണ് സഹോദരങ്ങളെ, ഞാൻ ഒന്നാമത് തന്നെ തടവിലാക്കിയിട്ടുണ്ട്. ഈ അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യാണ്. എന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക, എന്തവസ്ഥയുള്ളത്? തടവിലാക്കിയ ഒന്നിനെ ഇഷ്ടപ്പെടാൻ എങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നതുൽ കാഫിർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെ ജയിലാണ്, മുഅ്മിനിന്റെ തടവറയാണ്. ജന്നത്തുൽ കാഫിർ, കാഫിറിന്റെ സ്വർഗവുമാണ്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ജീവിതത്തിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് ശരിക്ക് പല പണ്ഡിതന്മാരും പറയുന്നത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ വിഷയമല്ല, വേറൊരു പണ്ഡിതനുണ്ടായിരുന്നു, ഇമാം സഹൽ അസ്സഹൂഖി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമായിരുന്നു. അദ്ദേഹം വളരെ സമ്പത്തുള്ള, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ജമഅരിയാസത്തെ ദീനി ദുനിയ എന്നാണ്. ദീനിന്റെയും ദുനിയാവിന്റെയും നേതൃത്വം ഒരുമിപ്പിച്ച വ്യക്തി എന്നാണ് ഈ പണ്ഡിതനെ കുറിച്ച് അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ സമ്പത്തുള്ള വ്യക്തിയാണ്. അദ്ദേഹം പ്രദേശത്ത് നടന്നു വരുമ്പോഴാണ് ഒരു ജൂതൻ, ദരിദ്രനായിട്ടൊരു ജൂതൻ ഇദ്ദേഹത്തെ കടം ചോദിച്ചു. അലസ്തുംബിക്കും, നിങ്ങൾ നിങ്ങളെ നബീനെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ ഈ ഹദീസ്. ദുനിയാവ് മുമ്പിന്റെ ജയിലും കാഫിറിന്റെ സ്വർഗമാണെന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഇത് അദ്ദേഹം പറഞ്ഞു. എന്റെ അവസ്ഥ ആലോചിച്ച് വല അബ്ദുൽ കാഫിർ, ഞാൻ അടിമയാണ്, കാഫിറാണ് എന്റെ അവസ്ഥ കണ്ടില്ല. വല്ല മുമ്പിൻ നിങ്ങളുടെ മുമ്പിലാണ് നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചു, എന്ത് നല്ല അവസ്ഥയിലുള്ളവർ ചോദിച്ചു. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതാ നാളെ നീ അള്ളാഹുവിന്റെ ശിക്ഷയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്തായിരിക്കും? ഈ ദുനിയാവ് എന്തായിരിക്കും? സ്വർഗം പോലെ ആയിരിക്കും. വൈദ്യില്ല, ഞാൻ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു യുവാനി അള്ളാഹുവിന്റെ ചുട്ടിയിലേക്കും, ഈ ദുനിയാവ് എനിക്ക് ഒരു ജയിൽ പോലെ ആയിരിക്കും. ഈ ദുനിയാവ് എനിക്ക് ഒരു ജയിൽ പോയായിരിക്കും. യഥാർത്ഥത്തിൽ ആ ദുനിയാവ് ശിശുനിൽ മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു ജയിലിലാണ്. എന്ത് ജയിലില്? അവന് കുറച്ച് വിധിവിലക്കുകളുണ്ട്. അവന്റെ ചെഹുമത്തുകൾക്ക് അനുസരിച്ച് തോന്നിയ പോലെ പോകാൻ പറ്റൂല. അവന്റെ ഇച്ഛകൾ പിടിച്ചു വെക്കുന്ന, അതൊരു ജയിലിലാക്കി വെക്കുന്ന അവസ്ഥയിലെ ദുനിയാവിൽ അവന് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു കാവിന് ജീവിക്കുന്നത് പോലെ തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല. അവൻ ആ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് സ്വർഗത്തിലൊന്ന് കയറി കഴിഞ്ഞാൽ ഒരു കഷ്ടപ്പാടും ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ഒരു മുഅ്മിനെ ഏറ്റവും സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന, എന്ത് പരിലക്ഷണത്തിലും ക്ഷമിക്കാൻ സാധിക്കുന്ന ഒരു ഹദീസാണ്. നാളെ പരലോകത്ത് ദുനിയാവിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിച്ച ആളെ പരലോകത്ത് കൊണ്ടുവരും. പരലോകത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് സ്വർഗത്തിലേക്ക് മുക്കിയെടുക്കും, സ്വർഗത്തിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഒന്ന് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നു ചോദിക്കും. അപ്പൊ അയാൾ മറുപടി പറയും, ഞാനൊരു ബുദ്ധിമുട്ട് ശരിക്കും ഒന്നും അനുഭവിച്ചിട്ടില്ല. ആരും പറ്റാ പറയുന്നത്, നമ്മളൊരാൾക്കാണ് ഒരു മുമ്പിനായിട്ടുള്ള ആള്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട് രോഗം കൊണ്ട് ഞെരുങ്ങി ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു ആൾക്കാണ് അയാളെ. അതുപോലെ ഒരാളാണ് പലർക്ക് സ്വർഗത്തിൽ കയറ്റി പറഞ്ഞു, ഞാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ നേരെ എന്തിനായിട്ടുള്ളത്, നാളെ പരലോകത്ത് ദുനിയാവിന് എല്ലാവിധ അനുഗ്രഹവും, സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ഇമകളുണ്ട്, എല്ലാ സൗകര്യമുള്ള ആളും കൊണ്ടുവരും. നരകത്തിനെ കൊണ്ട് മുക്കിയെടുത്തു പോയി ഇസ്മാനത്തെ ഒറ്റ മുക്കരു. തുമ്മാ ചോദിക്കും, എന്തെങ്കിലും അനുഗ്രഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു അനുഗ്രഹം അനുഭവിച്ചിട്ടില്ല എന്ന് ആ വ്യക്തി ആ സമയം പറയും. സഹോദരങ്ങളെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചുറ്റി പൊതിഞ്ഞിട്ടുള്ള ഒരു ലോകത്തുകളല്ല. അതിനെ മറികടന്നാൽ മാത്രമാണ് നമുക്ക് സ്വർഗം ലഭിക്കുക. അത് നരകത്തെ ചുറ്റി പൊതിഞ്ഞിട്ടുള്ള ഒരു ലോകത്ത് കൊണ്ടാണ്, അതിനെ ഒഴിവാക്കിയാൽ അതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സ്വർഗത്തെ ചുറ്റി പൊതിഞ്ഞിട്ടുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളെ കൊണ്ടാണ്, അത് ചെയ്താൽ തന്നെ സ്വർഗം കിട്ടുള്ളൂ. നരകത്തെ പൊതിഞ്ഞിട്ടുള്ള ശവത്തുകൾ കൊണ്ടും സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യങ്ങളെ കൊണ്ടുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ്, ഈ കഴിച്ച് പണ്ട് ഇത് ആദ്യം വായിക്കുന്ന കാലത്ത് തന്നെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരിയായിരുന്നത്. ദുനിയാവ് അതാ ഭക്ഷണം നിന്നെ അവിടെ ചീപ്പിക്കുന്നുണ്ട്. ദുനിയാവ് ഭക്ഷണം നിന്നെ ചീപ്പിക്കുന്നുണ്ട്. ദുനിയാവ് മുളച്ചു പോകുന്ന ചെടികൾ കഴിക്കുന്നുണ്ട്, ആ ഇലകൾ കഴിച്ചിട്ടുള്ള, ആ പുല്ല് കഴിച്ചിട്ടുള്ള മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നുണ്ട്, ദുനിയാവിൽ നിന്നുള്ള ഒക്കെ ചീപ്പിക്കുന്നുണ്ട്. വായി തരീവിൽ അടുത്ത് തന്നെ സത്തുഹ മുമിക്കമാ ഫീഹാ തഹിത, ഈ അടുത്ത് തന്നെ നിന്റെ ശരീരത്തിൽ നിന്ന് നീ എന്തൊക്കെയാണോ ഇവിടെ തിന്നത് അതൊക്കെ ദുനിയാവ് തിരിച്ചിട്ടില്ലെന്നതാണ്. ദുനിയാവ് നിന്നെ ഇപ്പൊ ദുനിയാവിന്റെ ഭക്ഷണം ജീവിപ്പിക്കുന്നുണ്ട്, അടുത്ത് തന്നെ ദുനിയാവ് അത് തിരിച്ച് നിന്റെ ശരീരത്തിൽ തിന്നുന്നതാണ്. കബറിൽ കിടന്നു കഴിഞ്ഞാൽ എന്താണോ ദുനിയാവ് നമ്മൾ തിന്നുണ്ടാക്കിയിട്ടുള്ള ശരീരം, എത്ര കൊഴുത്ത ശരീരമാണെങ്കിലും അത് ഈ മണ്ണിൽ ലയിച്ചു പോകും. അവസാനത്തെ ഒരു എല്ലിന്റെ വാഴത്തിട്ടുള്ള ഒരു എല്ലിന്റെ കഷ്ണം ഒഴികെ ഒന്നുമില്ല, മനുഷ്യന്റെ എല്ലാം നശിക്കും, ഇല്ലാവുന്ന ഒരെല്ലൊഴികെ ധനം. അവസാനത്തെ ഈ നക്കല്യത്തിന്റെ അവസാനത്തെ ഭാഗത്തുള്ള അതിനാണ് അജിബുദ്ധനം എന്ന് പറയുന്നത്. അതൊഴികെ ബാക്കിയെല്ലാം ദുനിയാവ് ലയിച്ചു, ബാക്കിയെല്ലാം ലയിച്ചു. അതിൽ നിന്നാണ് പിന്നെ ഉയർത്തെഞ്ഞേൽപ്പുണ്ടാവുക എന്ന് കാണാം. സഹോദരങ്ങൾ, നമ്മൾ എന്തൊക്കെ തിന്ന് ദുനിയാവ് ഉണ്ടാക്കിയാലും ദുനിയാവ് തിന്നാൻ തരുന്നതും ജീവിക്കുന്നതും നോക്കി അനുഭവപ്പെടുക. നമുക്ക് എന്തെല്ലാം ദുനിയാവ് നമ്മൾ തിന്നുന്നുണ്ടോ അതെല്ലാം ദുനിയാവ് തിരിച്ചു തിന്നുന്ന, ദുനിയാവ് അതെല്ലാം തിരിച്ചെടുക്കുന്ന ഒരു കാലം വൈകാതെ വരാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. ഇനി ഓർമ്മപ്പെടുത്തലാണ് മരണത്തെ കുറിച്ചുള്ള തക്കീതാണ്. ഇതിന്റെ തുടക്കം തന്നെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ്. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന കാര്യത്തെ നിങ്ങൾ ധാരാളം നോക്കണമേ, അഥവാ മരണത്തെ നിങ്ങൾ ധാരാളം നോക്കണമേ എന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്താറുണ്ട്. റസൂലുള്ളാഹ് ഓർമ്മിപ്പിക്കാറുണ്ട്. സഹാബാക്കൾ വളരെയധികം അത് ഓർത്തിട്ടുമുണ്ട്. അടുത്ത ബൈക്ക് ദുനിയാവിന്റെ വസ്ത്രം നീ ധരിച്ചാൽ നീ യഥാർത്ഥത്തിൽ നഗ്നനാവുകയാണ്. ദുനിയാവിന്റെ വസ്ത്രങ്ങൾ നീ ഒഴിവാക്കി കഴിഞ്ഞാലോ യഥാർത്ഥത്തിൽ നീ ഉണ്ടാവുന്നത് എന്താണ്? നീ അലങ്കരിക്കപ്പെട്ട വസ്ത്രം ധരിച്ചവനാണ്. അഥവാ ദുനിയാവിനോട് നമുക്ക് എന്താണ് ബന്ധം കൊണ്ട് ഒരു നല്ല ഉപയോഗം പറയാം. ദുനിയാവിന്റെ ആളായിട്ട് ദുനിയാവിന്റെ വസ്ത്രം ധരിച്ചിട്ടാണ് നടക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ അതെന്താണ്? അത് നഗ്നതയാണ്. അത് യാതൊരു അലങ്കാരം നൽകില്ല. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? അലങ്കരിക്കാനുള്ളത്. നമ്മുടെ ന്യൂനതകൾ നമ്മെ മറച്ചു വെച്ച് നമ്മുടെ സൗന്ദര്യം അലങ്കരിച്ച് പുറത്ത് കാണിക്കുന്നതാണ് വസ്ത്രം. എന്നാൽ ദുനിയാവിന്റെ വസ്ത്രമാണ് നീ ധരിക്കുന്നത് എങ്കിൽ അത് നിന്നെ നഗ്നനാക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് യാതൊരു സൗന്ദര്യം ലഭിക്കാൻ പോകുന്നില്ല. നീ ഏറ്റവും വില കുറഞ്ഞ ഒരു തരംതാകുന്നതിനാകുകയാണ്. നമ്മൾ ആലോചിക്കുന്നത് ദുനിയാവിന്റെ നേരെ തെറ്റ് മറന്നു വീഴുന്ന, ദുനിയാവ് മാത്രം ലക്ഷ്യം ജീവിക്കുന്ന ഒരാളും നമുക്ക് എന്തെങ്കിലും വരണ്ടാവും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്ത് വരാനും തോന്നുക, എന്ത് ബഹുമാനയാളും തോന്നുക. എന്നിട്ട് രാവും വിഷ്ണുള്ള പറയാണ്, ദുനിയാവിന്റെ വസ്ത്രം നീ അഴിച്ചു വെച്ചാലോ അപ്പോ നിനക്ക് ഏറ്റവും വലിയ അലങ്കാരം ഉണ്ടാവും. ഏറ്റവും വലിയ അലങ്കാരം ഉണ്ടാവും. ഇത്ര ആളുകൾ ദരിദ്രമാരെ മുൻഗാമികളായ സ്വലപ്പുകളായിട്ടുള്ള ആളുകൾ, അവർ ദാരിദ്ര്യം കൊണ്ട് ഉള്ള വസ്ത്രം കീറിപ്പറഞ്ഞ ജീവിക്കുന്നത് നാം ഉസാരിയിലെല്ലാം ചരിത്രത്തിൽ കാണാം. വസ്ത്രം ധരിക്കാനില്ലാതിട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ, ഹദീസ് പഠിക്കാൻ പുറത്തിറങ്ങാൻ സാധിക്കാതെ വീട്ടിലിരുന്നത്. എന്നിട്ട് വിദ്യാർത്ഥികൾ വീണ്ടും വന്നിട്ട് എഴുതി പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട് വസ്ത്രം വാങ്ങി കൊടുക്കാൻ വെച്ചെന്നതും അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. അത്രയും ദാരിദ്ര്യ നഷ്ടപ്പാട് അനുഭവിച്ച മുൻഗാമികൾ ഇന്നും അവര് ഏറ്റവും അലങ്കാരത്തിൽ നിലനിൽക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച എന്ത് ത്യാഗം കൊണ്ടും ഇപ്പൊ ദുനിയാവിന് അവർ കൊടുത്ത വില, ദുനിയാവിന്റെ വസ്ത്രം ഒഴിവാക്കിയാൽ അതാണ് അലങ്കാരം. ദുനിയാവിന്റെ വസ്ത്രം ധരിച്ചാൽ അഥവാ ആ ദുനിയാവിനോടുള്ള പെൺകു കണ്ട നന്ദി കയറിയാൽ അത് നമുക്ക് നഗ്നതയാണ് ഉണ്ടാക്കുക. എന്നിട്ട് പറയാറ് അതാ ഓരോ ദിവസവും നിന്റെ ഉച്ചമിത്രങ്ങളുടെ മറമാടലിന്, മരണപ്പെട്ട മറമാടലിന് നീ സാക്ഷിയാകുന്നുണ്ട്. നീ ആണെങ്കിലോ നീ കാണുന്ന ആ കാര്യത്തിനെ നീ നീ സാക്ഷ്യപ്പെട്ട ആ കാര്യത്തിന് നീ ഉദ്ദേശിക്കുന്നില്ല. കബറിനെയും മരണത്തെയും കുറിച്ചിട്ട് പറയും. നമ്മൾ എത്ര മയ്യത്തെ നിശ്ചയിക്കുന്നത്, എത്ര മയ്യത്തുകളാണ് നമ്മുടെ കൈകൊണ്ട് നമ്മൾ കബറിൽ വെച്ചിട്ടുള്ളത്. ചോദിക്കുന്ന ചോദ്യം ആലോചിച്ചു, ഓരോ ദിവസവും നിന്റെ മുറ്റമിത്രങ്ങളുടെ പിന്നെ മരണത്തിന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിലാണെങ്കിലോ നീ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല, നീ അത് ആഗ്രഹിക്കുന്ന പോലുമില്ല. സഹോദരങ്ങളെ, മരണത്തിൽ വേദനയുണ്ട്. ഇന്നലെ ഒരു വേദന മരണത്തിനുണ്ട്, ഒരു സക്രാത്ത് മരണത്തിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം പോലും കണ്ട് ആയിഷയും മക്കളായ ഫാത്തിമയും പറഞ്ഞിട്ടുള്ള വിഷയമാണ് അത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മരണത്തിനെ കുറിച്ച് നമ്മൾ എന്താ ആലോചിക്കാത്തത്? നിന്റെ കാലത്ത് കുറച്ച് മുൻപുള്ളതിനേക്കാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം പണ്ട് ഒരു ഒരു ജനാധയിൽ പങ്കെടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്തുണ്ടാവും? അതിനെ കുറിച്ചുള്ള ഒരു ചിന്ത, അതിന് സംസാരം, അതെല്ലാം ഉണ്ടാവും. ഇന്ന് ജനാധയിൽ ഒരു മയത്തിന് അനുഗമിക്കണ്ടെന്നില്ല. ഇന്ന് അധികവും ആംബുലൻസിലൊക്കെ പോയിട്ട് വേണം കാര്യം നടക്കുന്നുണ്ട്. അനുഗമിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ചില ഒരാള് ഫേസ്ബുക്കിലായിരിക്കും, ഒരാൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും, ഒരാൾ വാട്സപ്പിൽ കച്ചവടം നടത്തിയായിരിക്കും. ജനാധ നടക്കുമ്പോ കബറിന്റെ അവിടുന്ന് ഒന്ന് അവൻ കബറിന്റെ അവിടെ വെച്ചിട്ടൊന്ന് തിരിഞ്ഞു പോകാൻ തന്നെ എന്തെങ്കിലും രണ്ട് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മറന്നു പോവാണ്. മരണത്തെ കുറിച്ച് എപ്പോഴും ഓർമ്മ ഉണ്ടാവുക എന്നുള്ളത് അസംഭവമാണ്. മനുഷ്യൻ മറക്കൂ, കാരണം മനുഷ്യൻ മറന്നില്ലെങ്കിൽ എന്താണ്ടാവുക? പുതിയൊന്നും ഉണ്ടാവില്ല. അതായത് എല്ലാവരും ഇപ്പൊ മരണത്തിനെ കുറിച്ച് ആലോചിക്കുക, 24 മണിക്കൂർ മരണത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ ആക്സിഡന്റ് ആവുമെന്ന് ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണ പോലെ വണ്ടി ഓടിക്കാൻ പറ്റൂല. അപ്പൊ മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് മറപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉലമാക്കൾ കിതാബുകൾ എഴുതില്ല, ഇന്ന് അവർ രേഖപ്പെടുത്തി വെക്കൂല, ഒരു നേതാവിലായിട്ടുണ്ടാവും. പക്ഷെ മറക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്താണ്. പക്ഷെ സഹോദരങ്ങളെ, ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ഓരോ മയ്യത്തെ മറവ് ചെയ്യുമ്പോഴും നാളെ ഞാൻ അവിടെ കിടക്കേണ്ടവനാണല്ലോ എന്ന് ഓർമ്മ വേണം. സഹോദരൻ, എത്ര കാര്യം നമ്മൾ ഒരു മക്കബറ പോയി സന്ദർശിച്ചിട്ട് പരലോകത്തെ ഓർമ്മിക്കണമല്ലോ എന്നുള്ളത് സന്ദർശിച്ചിട്ട് നമ്മൾ ജാറത്ത് പോകുന്നതിനെയും അതിനെ എല്ലാം എതിർക്കുന്നതാണ്. ചിന്തിക്കാന്റെ വശങ്ങളാണ്, അതിന്റെ എല്ലാ കാര്യവും എതിർക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു വിചാരത്തില്ലേ, പരലോകത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് കൽവിനൊരു കസ്വത്ത് ബാധിക്കുമ്പോ, കൽവിനൊരു പിന്നെ ദീനിനൊരു അകൽച്ച ബാധിക്കുമ്പോ ഞാൻ കബറിസിയാറിച്ച് ചെയ്തിട്ട് വരാം. പരലോകത്തിൽ എനിക്ക് ചെന്ന് ചേരേണ്ട സ്ഥലമല്ലേ? ഒന്ന് ഒന്ന് പോയിട്ട് അവരോട് ഒരു സലാം പറഞ്ഞിട്ട് ഒന്ന് ഞാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം വരാമോരാണെന്ന് പറഞ്ഞിട്ട് ഒരു സലാം പറഞ്ഞിട്ട് വരാമെന്നുള്ള നിലക്ക് പോയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കി. അബുദർദ റളിയല്ലാഹു പറ്റി പറയുന്നത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കസ്ബ പോയി സന്ദർശിക്കും, അവിടെ കുറച്ചേരി ഇരിക്കും. അപ്പൊ ചോദിച്ചാൽ എന്തെങ്കിലും വന്നിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇവരാണ് ഞാൻ പോയി കഴിഞ്ഞ എന്നെ കുറിച്ച് ദൈവത്ത് പറയാത്തവരും പരലോകത്തെ കുറിച്ച് എന്നെ ഏറ്റവും അധികം ഓർമ്മിക്കുന്നവരും ഇവരാണ്. അവിടെ ഇവിടെ വന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് മക്കബറുകളെ സന്ദർശിക്കണം. നമ്മുടെ കൽബിന് പരലോകത്തെ ഓർക്കാനും കൽബിന്റെ തത്വത്ത് പറയാനും ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് മക്കബറുകൾ പോയി സന്ദർശിക്കുകയും ഇതുപോലൊരു സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണല്ലോ ഞാനെന്നുള്ള ഓർമ്മ പുതുക്കുകയും ചെയ്യുക എന്നത്. അതിൽ പറയാണ് എത്രയോ നീ ജനാദയിൽ പങ്കെടുക്കുന്നു, നീ അതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് പോലുമില്ല എന്നിട്ട് പറയാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ കാലാകാലം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ലിജ അമൂറഹ ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഏതൊന്നിനാണോ നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് നീ എന്ത് ചെയ്യുക? അതിൽ നീ കഠിനമായി പരിശ്രമിക്കുക. ഏതിനാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനുപോലെ നീ കഠിനമായി പരിശ്രമിക്കുക എന്ന് രാഹുൽ കൃഷ്ണപോള പറയുന്നത്. എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാഹുവിനെ മാത്രം വിഭാഗം ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട്, എന്ന് യഥാർത്ഥ രൂപത്തിൽ വിഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ സഹോദരങ്ങളെ, കാലാകാലം ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ബോധം നമുക്കുണ്ടാവണം. ഒരു പാലത്തിലൂടെ ഒരു സ്ഥലത്തിൽ നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത് പോലെ ആരെങ്കിലും പാലത്തിൽ പോയി വീട് വെച്ച എന്തായിരിക്കും അവസ്ഥ? ഒരു നാട്ടിൽ നിന്ന് അപ്പുറത്തെ നാട്ടിലേക്ക് പോകാനൊരു പാലുണ്ട്, ആ പാലത്തിന് നടുവിൽ കൊണ്ടുപോയിട്ട് ആ കടന്നു പോകുന്നിടത്ത് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയ അയാൾ പൊട്ടണമല്ലാതെ നമ്മൾ പറയാ? അതുപോലെയാണ് ഇവിടെ കാലകാലം താമസിക്കാൻ അടുവാ, അത് കടന്നു പോകണം, അപ്പുറത്തെ പരലോകത്തേക്ക് കടന്നു പോകണം എന്നിട്ട് പറയാണ്. ദുനിയാവെന്തെങ്കിലും തകർന്നു പോവാണെങ്കിൽ, ദുനിയാവെന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ, ദുനിയാവ് നിന്ന് തിരിഞ്ഞു പോവുകയാണെങ്കിൽ നീ ആ തിരിയലുകൾ നമുക്ക് ഒന്നുകൂടി കൂട്ടിക്കോ. അതായത് ദുനിയാവ് നമ്മുടെ എന്തെങ്കിലും ലഭിക്കാതെ നമ്മൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ നീയും അതിൽ നിന്ന് തിരിഞ്ഞു പോയിപ്പോ നിന്റെ ദീനിന്റെ കാര്യം നിനക്ക് കഴിയുന്നതിന്റെ പരമാവധി നീ കാത്തുസൂക്ഷിച്ചു. ഹസ്തിൻ എന്ന് പറഞ്ഞാൽ ഹെറ്റ് ഒരു സംരക്ഷണ കോട്ട എന്നെല്ലാം പറയില്ലേ, അതുപോലെയാണ്. അപ്പൊ നിന്റെ ദുനിയാവ് നിന്നു തിരിഞ്ഞു പോവാണെങ്കിൽ നീയും തിരിച്ചു പോയിപ്പോ പോവാണെങ്കിൽ കോട്ടയിൽ വെക്കണം. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ നീ കാത്തു സംരക്ഷിക്കണം, അതിനെ നീ കാത്തു സൂക്ഷിക്കണം. ദുര്യാവിൽ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടതിന്റെ പേരില് അത് പോയതിന്റെ പേരില് നീ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകാൻ പാടില്ല. അതിനെന്തെങ്കിലും നഷ്ടം വരുത്താണെങ്കിൽ നീ അത് തിരിയണം. പക്ഷേ നീ എന്തിനാ നിന്റെ ദീനിന്റെ കാര്യം കാത്തു സൂക്ഷിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ദീനിലായിരിക്കണം. ആ ദീനിന് പ്രാധാന്യം കൊടുക്കാതെ ദുര്യാവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദീനിനെ നശിപ്പിക്കും. ഒരു വ്യക്തി അവൻ രാവിലെ മുഅ്മിനായിട്ടാണ് രാവിലെ വൈകുന്നേരം കാഫിറാകുന്നത്. വൈകുന്നേരമോ മുഅ്മിനാണ്, രാവിലെ ആവുമ്പോൾ അവൻ കാഫിറാകുവാണ്. അവനവന്റെ ദീനിനെ ദുനിയാവിന്റെ ചരക്കിന് വേണ്ടി വിൽക്കുകയാണ്. അവന്റെ ദീനിനെ, അവന്റെ ദീനിലുള്ള അവൻ പാലിക്കേണ്ട നിയമങ്ങളെ, അത് എല്ലാ മേഖലയിലും ദുനിയാവിന്റെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അവനതിനെ വിൽക്കുകയാണ്, അവനതിനെ കച്ചവടം ചെയ്ത് കളയുകയാണ്. അത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ? ഒരിക്കലും സഹോദരങ്ങളെ, ദീനിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദുനിയാവ് എത്ര തന്നെ നമുക്ക് നഷ്ടപ്പെട്ടാലും എന്നിട്ട് പറയാതെ ഈയൊരു ദുഃഖമാണ്, നിനക്കൊരു ദുഃഖവും വേണ്ട. അലാമാത്തമില്ല, ദുനിയാവിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിനക്കൊരു ദുഃഖവും വേണ്ട. ഇതാമാത്ത പരലോകത്തിൽ നീ വിജയിക്കുന്നവരാണെങ്കിൽ, പരലോകത്തിൽ നീ സ്വർഗാവകാശിയാകുന്ന ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ടെങ്കിൽ ദുനിയാവിന്റെ നഷ്ടങ്ങൾ, ദുനിയാവിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നീ ദുഃഖിക്കേണ്ട. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വളരെ മഹത്തരമായിട്ടുള്ള ഒരു കിതാബാണ് ഖാഇദത്തുൽ മഹബ്ബ എന്നുള്ള കിതാബുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നുണ്ട് അജ്മഉ ഫലാ കുല്ലി ഉമ്മത്തിൻ അലാ അന്ന നഈമ ലാ യുദ്രിക്കു ബിൽ നഈം. എല്ലാ സമൂഹത്തിലെയും ബുദ്ധിയുള്ള ചിന്തകന്മാർ അംഗീകരിച്ചിട്ടുള്ള ഒരു തത്വമാണ്, ഒരു നിഅമത്ത് ലഭിക്കുന്നത് മറ്റൊരു നിഅമത്ത് കളഞ്ഞുകൊണ്ടാണ്. ഉദാഹരണത്തിന്, സമ്പത്ത് ഒരു നിയമത്താണ്, ഒരു ഭക്ഷണം എന്നുള്ള നിയമത്താണ്. അപ്പൊ ഒരു ഹോട്ടലിൽ നല്ല ഭക്ഷണമുണ്ട്, ആ നിയമത്തെ നമ്മൾ ലഭിക്കണം, എന്ത് കൊടുക്കണം? സമ്പത്ത് എന്നുള്ള നിയമത്തിൽ നമ്മൾ കൊടുക്കണം. അവൻ ഏതൊരു നിയമത്തിൽ കിട്ടണമെങ്കിലും മറ്റൊരു നിയമത്തെ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. പരമാവധി നിയമത്തെ നമുക്ക് ലഭിക്കണമെങ്കിൽ ദുനിയാവിന്റെ ചില നിയമത്തിൽ നമ്മൾ വേണ്ടത് നോക്കേണ്ടി വരും. ദുനിയാവിന്റെ ചില നിയമത്തുകൾ കൊടുത്താലല്ലാതെ പരലോകത്തിലെ നിയമത്തുകൾ നമുക്ക് കിട്ടില്ല. ദുനിയാവിൽ എത്രത്തോളമാണോ നാം പരിശ്രമിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് പരലോകം നമുക്ക് ലഭിക്കുക. ഇവിടെ പറയുന്നതാണ് ദുനിയാവിന്റെ എന്ത് നഷ്ടപ്പെട്ടാലും അതിനകത്ത് ഒരു വിഷയമുള്ള കാര്യം തന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുകയും വേണ്ട. ഒരു നിബന്ധനയുണ്ട്, നാളെ പരലോകത്തെ വിഷയത്തിൽ ഈ വിജയിച്ചവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ശരീരവും മരണം വിധിക്കുക തന്നെ ചെയ്യും. ഓരോരുത്തർക്കും അവരുടെ പ്രതിഫലം നൽകപ്പെടുന്ന യോഗ്യതയാണ്. ആരാണോ നരകത്തിൽ രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയി. അവനാണ് വിജയി. നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ വിജയി എന്ന് നമുക്ക് കാണാം. അതുപോലെ അമ്മാവും നിനക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നിനക്ക് നിരാശ വേണ്ട, നിനക്ക് ലഭിച്ചതിനെ കുറിച്ച് അതിയായ സന്തോഷവും വേണ്ട. അള്ളാഹുന്റെ കാര്യങ്ങൾ വേഗപ്പെടുത്തിയതിനനുസരിച്ച് മാത്രമാണ് നിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ബോധം നിനക്കുണ്ടായിരിക്കണം. അപ്പൊ സഹോദരങ്ങളെ, ദുനിയാവിന്റെ നഷ്ടങ്ങൾ അതിൽ നമ്മൾ ദുഃഖിക്കേണ്ടവരല്ല, പരലോകത്തെ കാര്യം നാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയുകയാണ്. فليس بلاف ما جلت منها من الفاني إلى الباقي فجلت هذا ما قلنا هذا عشية سنة فليس بلاف ما جلت منها دنيا من الذي يترد يريان مضغريت كنا لله من الفاني إلى الباقي فجلت نشيط بوغن دنيا من الذي يترد يريان فرغوغة مشيئة من الذي تعيب تشتون دين كل أبي أدو بغار من الكل شيئا بوغن الله هذا شيء يكون أشكا بجيئة من الفوالي هذا هذا ما قلنا هذا بغار الإنجيل നാം മഹ്മൂല്ലാ ഇജ്നിയുദ് എന്ന് മാത്രം എന്നിട്ട് പറയുകയാണ് പറഞ്ഞ പൈതൃ കൂടെ നോക്കാം വലാ തഹക് മഅസ്ഫഹാ യൗമൽ ഫഇന്നക സൗബ തബ്കീ ഇൽമഹിത്ത വലാ തഹക് മഅസ്ഫഹാ യൗമൽ ഇന്ന നീ വിഡ്ഢികളോടൊപ്പം കൂടി ചേർന്നിട്ട് ചിരിക്കാതിരിക്കരുത് ഫഇന്നക സൗബ തബ്കീ ഇൽമഹിത്ത വരുന്ന ഒരു കാലത്ത് നീ ഇന്ന് ചിരിച്ചാൽ നീ കരയുന്ന ഒരു ദിവസം വരും നീ കരയുന്ന ഒരു ദിവസം വരും. നമുക്കറിയാം മനുഷ്യന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ചിരി എന്നുള്ളത്. ദുഃഖമുണ്ടാവുമ്പോൾ അവനുണ്ടാകുന്ന ഒരു കാര്യമാണ് കരയുക എന്നുള്ളത്. ചിരിയും കരച്ചിലും ഖുർആനിൽ തന്നെ അള്ളാഹു തആല പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. കുഫാറുകൾ ദുയാപിച്ചിരിക്കുന്നത്, ഉമ്മിനിയങ്ങൾ പരലോകത്ത് അവരെ നോക്കി ചിരിച്ചിരിക്കുന്നത്, ഇങ്ങനെ പല രീതിയിൽ ചിരിയെ പറ്റിയും അതുപോലെ കരച്ചിലിനെ പറ്റിയും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഒരു മുമ്മിൻ അവന്റെ ചിരി എന്നുള്ളത് വായ തുറന്നുള്ള പൊട്ടിച്ചിരികൾ ഒരു മുമ്മിന് ചോദിച്ചതല്ല, അതൊരു മുമ്മിന് ചോദിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരി എങ്ങനെയായിരുന്നു? തബസ്സുമായിരുന്നു, പുഞ്ചിരികളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിന്റെ സഹോദരനെ നോക്കി നീ ഒരു പുഞ്ചിരിക്കാനുള്ള സ്വതയാണ്. നന്മയിൽ നിന്നൊന്ന് നീ വിലമുറച്ചു കാണുന്നത് വലുവലത്തെ നിന്റെ സഹോദരനെ നല്ല പ്രസന്നതയുള്ള മുഖത്തോടുകൂടി നീ കാണുന്നത് പോലും നീ വിലമുറച്ചു കാണരുത് എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. എന്നാൽ അധികരിച്ച ചിരി പൊട്ടിച്ചിരികൾ പോലെ അതല്ലെങ്കിൽ തന്നെ അധികരിച്ച ഉച്ചാരിച്ച് ചിരിച്ച് 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 ആ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ള സഹോദരങ്ങളെ കൽബിനെ കൊന്നു കളയുന്ന കാര്യം. കൽബ് ചത്തു അധികമായി ചിരിച്ചാൽ, നമുക്ക് ചിരിക്കാനേ സമയമുള്ളൂ, അധികമായി ചിരിച്ചാൽ കൽബിനെ തത്വത്തിൽ ബാധിച്ച് അത് ചത്തുപോകുന്ന അവസ്ഥയുണ്ടാവും. ബാലിച്ചു പറഞ്ഞു വലാത്തിനെ ചിരി അധികരിപ്പിക്കരുത്, ചിരി അധികരിപ്പിക്കരുത്. വൈകിട്ട് അധികമായി ചിരിക്കുക എന്നുള്ളത് കൽബിനെ കൊന്നു കളയും, കൽബ് ചത്തുപോയ അവസ്ഥയുണ്ടാകും. ചില വിദ്യാർത്ഥികൾ ഹസൻ ഹസനി പോലെയുള്ള വിദ്യാർത്ഥികൾ അവർ ചിരി തന്നെ അല്ലാതെയുള്ള ചിരി തന്നെ അവർ ശരിയല്ല എന്ന് പറയുമായിരുന്നു, മക്രൂഹായി കാണുമായിരുന്നു. പുഞ്ചിരി അല്ലാതെയുള്ള എല്ലാ ചിരിയും അവർ മക്രൂഹായി കാണുമായിരുന്നു. എന്നാൽ ബാക്കിയുള്ള അത് ശരിയല്ല, ഹദീസിലെ സഹാബാക്കളല്ല ചിരിച്ചിരുന്ന സംഭവങ്ങൾ കാണാം, പക്ഷെ അതൊരു പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ അത് നഷ്ടക്കാരന് പറ്റും, നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പറ്റും. സഹോദരങ്ങളെ അധികമായി ചിരിച്ചിരുന്ന ഒരു സമയത്ത് സഹാബാക്കൾ എന്തോ സംസാരിച്ചുകൊണ്ട് വളരെയധികം ചിരിച്ചിരുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വന്ന് പറഞ്ഞത് വല്ലാഹി അല്ലാഹു വാടെ എനിക്കറിയുന്നതെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, പരലോകത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ച് എല്ലാം എനിക്കറിയുന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചേ ജീവിക്കും, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു. നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ ആസ്വദിക്കില്ല, അത് നിങ്ങൾക്ക് സാധിക്കില്ല, പേടിച്ചു പോകും. ഒല പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ കാര്യങ്ങൾ തേടിക്കൊണ്ട് വഴികളിലൂടെ നിങ്ങൾ ഇറങ്ങി ഓടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, എന്ത് ഗൗരവമുള്ള വാക്കാണത്! ഒന്ന് ചിരിച്ചു വർത്താനം പറഞ്ഞിരുന്ന സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ഇവിടെ പറയാനില്ല വലാത്ത മഹത്വം വിഡ്ഢികളായിട്ടുള്ള ആളുകളുണ്ടാവും, നമ്മുടെ കൂട്ടുകാരുണ്ടാവും, വെറുതെ നമ്മുടെ സമയം കളയുന്ന അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് നമ്മുടെ കൽവിനെ കൊന്നു കളയുന്നവർ നമ്മുടെ കൂട്ടുകാരാരാണെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വിഡ്ഢികളാണോ അതോ ബുദ്ധിയുള്ളവരാണോ? പരലോകത്തിന് വേണ്ടി പള്ളിയെടുക്കുന്ന ബുദ്ധിയുള്ളവരാണോ അതോ വിഡ്ഢികളാണോ? വിഡ്ഢികളോടൊപ്പം കൂടിയിരുന്ന് വെറുതെ തമാശ പറഞ്ഞ് ഹറാം എന്ന് പറഞ്ഞ് നാം പൊട്ടിച്ചിരിച്ച് നമ്മുടെ സമയം കളയുകയാണെങ്കിൽ നീ ഇപ്പോ ചിരിച്ചാൽ അതിന്റെ പേരിൽ നാളെ പരലോകത്ത് നീ ദുഃഖിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ കരയേണ്ടി വരും, പരലോകത്തും ദുനിയാവിൽ തന്നെയും നീ കരയേണ്ടി വരും. അത് വളരെ ഗൗരവത്തിനുള്ള ഒരു താക്കീതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ് പരിശോധിക്കേണ്ടതാണ് സഹോദരങ്ങളെ. ഉപ്പാദികളായിട്ടുള്ള, തെമ്പാടികളായിട്ടുള്ള, ഉജ്ജാതികളായിട്ടുള്ള ആളുകളോടൊപ്പം കൂട്ടുകൂടി അവർ പറയുന്ന പ്രശ്നങ്ങൾക്ക്, ബ്ലേക്ഷതകൾക്ക് അതും കേട്ട് തിരിച്ച് സമയകാലം ആളുകളായാൽ ദുഃഖിക്കേണ്ടി വരും. ഒരു ദിവസം അതിന് വേണ്ടി അവർക്ക് അറിയേണ്ടി വരും. എന്നിട്ട് പറയാണ് എങ്ങനെയാണ് നിനക്ക് സന്തോഷം ഉണ്ടാവുക, എങ്ങനെയാണ് നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക. വാരിത്തറഹുൻ, നീ ആണെങ്കിലോ ഒരു ബന്ധനസ്ഥനാണ്, ഒരു ബാധ്യതയിൽപ്പെട്ടവനാണ്. എല്ലാ ആളുകളും അവർ ചെയ്ത കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. നീ ഒരു വഹിലാണ്, നിന്റെ അവസ്ഥ എന്താവുമെന്ന് നിനക്കറിയില്ല. നിനക്കറിയില്ല നീ ബന്ധിക്കപ്പെടുന്നവനാവോ അതോ പകരം കൊണ്ട് നിനക്ക് രക്ഷപ്പെടുത്തുന്നവനാണോ എന്ന് നിനക്കറിയില്ല. നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് ഒരു മുസ്ലിമിന് എല്ലാ ആളുകൾക്കും നരകത്തിന് സീറ്റ് ഉണ്ടാവും, സ്വർഗത്തിന് സീറ്റ് ഉണ്ടാവും. നരകത്തിന് സീറ്റ് ഉണ്ടാവും, സ്വർഗത്തിന് സീറ്റ് ഉണ്ടാവും. ആരാണോ പ്രവേശിക്കുന്നത് അതിനനുസരിച്ച് മാറ്റും. അപ്പൊ നരകത്തിൽ നിന്ന് ഒരാൾ ഒഴിവാകാണ്, നരകത്തിൽ കയറുന്നില്ല, നരകത്തിൽ പ്രവേശിക്കാൻ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തിന് പകരം അള്ളാഹുക്കായാല ഒരു ജൂതനെയോ ഒരു നെസ്രാണിയോ അപകത്തേക്കാകും. വസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോ മുസ്ലിമിനും പകരമായിട്ട് ജൂതനെയോസ്രാണിയോടൊന്നും നരകത്തിന് പകരമായിട്ട് ഇവ നൽകുന്ന ഒഴിവാകുന്നതിന് പകരമായിട്ട് വെക്കുന്നതാണ് അത് അള്ളാഹുക്കായ നൽകുന്നത്. അപ്പൊ അതുപോലെ പകരം നൽകി നീ രക്ഷപ്പെടുമോ, അതല്ല നരകത്തിൽ നീ അകപ്പെടുമോ എന്ന് നിനക്കറിയില്ല. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കെ എങ്ങനെയാണ് നീ സന്തോഷിക്കുക, എങ്ങനെയാണ് നീ ദുനിയാവിന്റെ സന്തോഷങ്ങളിൽ മുഴുകുക എന്ന് നാം ഇത് മനോവ ചോദിക്കുകയാണ്. വളരെ ഗൗരവ സഹോദരങ്ങളെ ഇത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയില്ല. ഈ നിമിഷം മരണപ്പെട്ടു പോയാൽ നമുക്ക് എന്താണ് പരലോകത്തേക്കുള്ളതെന്ന് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിധികളുടെ കൂടെ ഇവരുടെ സംസാരത്തിൽ കേട്ട്, ഇവരുടെ വാക്കുകളിൽ കേട്ട് നമുക്ക് മുഴുകാൻ സാധിക്കുക എന്നിട്ട് പറയുകയാണ്. ദുനിയാവിൽ നീ നിന്റെ റബ്ബിനോട് തൗഫീഖ് തന്നെ ചോദിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ നമുക്ക് അമൽ ചെയ്യാൻ സാധിക്കില്ല, സൽക്കർമ്മം ചെയ്യാൻ സാധിക്കില്ല, സ്വർഗപ്രവേശനം ലഭിക്കില്ല, നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരൻ അള്ളാഹുവിനോട് നാം ധാരാളം ചോദിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനോട് തൗഫീഖിനെ തേടുക എന്നുള്ളത്. നീ തേടുമ്പോൾ തേടുക നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനോട് മാത്രം തേടുക, അതും നല്ല യഥാർത്ഥത്തോടു കൂടി ആഗ്രഹിച്ച് ഭയപ്പാടുകൂടി തേടുക. അള്ളാഹുവിന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഉദാരിയില്ലായിരുന്നെങ്കിൽ ഒരു ഉദാഹരണം അല്ലാഹു റഹ്മത്തു എത്രയായിട്ട് നാ ദക്കാ നിൽക്കും. പിന്നെ രക്ഷപ്പെട്ട് നിശ്ചയിക്കാനില്ല, നിങ്ങളിൽ ഒരാളും തന്നെ ഉണ്ടാവുമായിരുന്നില്ല, നിങ്ങളുടെ അധിക പേര് വിശാലിനെ പിന്തുടരുമായിരുന്നു എന്ന് അള്ളാഹുക്കാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖിനെ നമ്മൾ ചോദിക്കണം, ഇഖ്ലാസോട് കൂടി ചോദിക്കണം. ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്, ധാരാളം ധാരാളം ചോദിക്കണം. എന്നിട്ട് പറയാണ് ായിരിക്കുമ്പോൾ എല്ലാം അംഗീകരിച്ചുകൊണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ സ്വയം അംഗീകരിക്കുന്നതിനാണ് ഇഹ്തിറാഫ് എന്ന് പറയാം. അപ്പൊ സുജൂദിൽ നീ കേറുക. സുജൂദ് നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് ഏറ്റവും വലിയ അടിമ അടിക്കുന്ന സമയമാണ് സുജൂദ്. ആ സമയത്ത് ദുആ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് നീ കേറുക എന്നിട്ട് പറയാണ് ബിമാ നാദാഹു ദുന്നൂലിബ്നു മച്ച ബിന്നൂലിബ്നു മച്ച യൂനുസ് നബി അലൈഹിസ്സലാം യൂനസ് നബി അലൈഹിസ്സലാം തേടിയതുപോലെ സുജൂദിൽ കിടന്ന് തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് നീ അള്ളാഹുവിനോട് തേടുക എന്ന് പറയുകയാണ്. എന്താണ് യൂനസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ? لا إله إلا أنت سبحانك إني كنت من الظالمين. തന്റെ അബദ്ധം, തന്റെ തനിക്ക് സംഭവിച്ച അബദ്ധം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹി സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചേരിയതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല. തൗഹീദ് പറഞ്ഞു. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. അല്ലാഹുവിന്റെ മഹത്വത്തെ പുകഴ്ത്തി. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമങ്ങളിൽപ്പെട്ടുപോയി, തെറ്റ് അംഗീകരിച്ചു. ഇങ്ങനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ദുആ ചെയ്തപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ തുറവിയാണ് നൽകിയത്. സഹോദരങ്ങളെ, ദുആ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല. ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തിലും ഉൾക്കൊണ്ടിട്ടുള്ള ദുആ. ദുആഉൽ മസ്അല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടുള്ള ദുആ. പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം, ദുആ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആ ദുആഉൽ മസ്അല തന്നെ രണ്ട് രീതിയിലുണ്ട്. സീറത്തുൽ ത്വലബ്, സീറത്തുൽ ഖബർ. കാര്യം നേരിട്ട് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ എനിക്കൊരു കുട്ടിയെ വേണം, എനിക്ക് കച്ചവടം വേണം, അല്ലെങ്കിൽ ജോലി വേണം, അത് നേരിട്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കലാണ് സീറത്തുൽ ത്വലബ്. സീറത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ എന്താണോ ആവശ്യം അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേറെ ചില വാക്കുകളിലൂടെ തേടുക. ആ സീറത്തുൽ ഖബറിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി മിനൽ ളാലിമീൻ. അവിടെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ആവശ്യം എന്താണ്? മീനിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. അവർ യൂനുസ് നബി അലൈഹി കഴിഞ്ഞിട്ടുണ്ടോ? പുറത്ത് കടക്കണം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആ വാചകത്തിലൂടെ അതിനെ ഉദ്ദേശിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദഅഉതു ബിന്നൂൻ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. ഇദാ ദഅഅ വഹുവ ഫീ ബത്നി ലഖൂജ്, മീനിന്റെ വയറ്റിലായപ്പോൾ ദുആ ചെയ്തിരുന്ന ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഫഇന്നഹു ലം യദ്ഉ ബിഹാ, ഇതുകൊണ്ട് ഒരാളും ദുആ ചെയ്യുന്നില്ല. റജുലുൻ മുസ്ലിമുൻ, മുസ്ലിമായ വ്യക്തി, ഫീ ശൈഇൻ ഖത്ത് ഇസ്തജാബ അല്ലാഹു ലഹു, അല്ലാഹു തആല അവൻ ഉത്തരം ചെയ്യാതെ. ഈ കലിമത്തുകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉദ്ദേശിച്ച് അല്ലാഹുവിനോട് ഈ കലിമത്തോട് ദുആ ചെയ്യുക. നമുക്ക് നമ്മുടെ പാവം പുറത്ത് കിട്ടണം, അത് നമ്മുടെ ഉള്ളിൽ വെച്ചില്ല. അതിന് നമുക്ക് സന്താനങ്ങൾ വേണം, അത് നമ്മുടെ കൽവിൽ ഉദ്ദേശം ഉറപ്പിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ആവശ്യം അത് കൽവിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ലഫ്ഹുകൾ കൊണ്ട് നമ്മൾ തേടിയാൽ പറയാൻ തീർച്ചയായും ഉത്തരം ചെയ്യും, തീർച്ചയായിട്ടും അവൻ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ ദുആ ചെയ്യാൻ പഠിക്കണം. അതിൽ ശ്രേഷ്ഠമായ ഉത്തരം ചെയ്യപ്പെടുന്ന, കൽബുലമായി ബന്ധപ്പെട്ട് ഞെരിക്കുകൾ അനുഭവിക്കുന്ന, ദഅവത്തുൽ മഖ്റൂഹ് ഞെരിക്കം അനുഭവിക്കുന്നത് ദുആ എന്നെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ദുആ ആണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇവിടെ പറയുകയാണ്, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതുപോലെ നിന്റെ പാപങ്ങൾ അംഗീകരിച്ച് സുജൂദ് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇഅ്തിറാഫുൽ ദംബ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം, പാപങ്ങൾ അംഗീകരിച്ച് അല്ലാഹുവിനോട് പറയുക എന്നുള്ളത്. അത് ഉത്തരം ചെയ്യപ്പെടാൻ പ്രത്യേക കാരണമാവും. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, അല്ലിനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സലാതി, എന്റെ നിസ്കാരത്തിൽ പ്രത്യേകിച്ച് തശഹ്ഹുദിന്റെ അവസാനത്തിൽ ദുആ ചെയ്യാൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. ആരാരോടാ ചോദിക്കണമെന്ന്? നബിമാരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സിദ്ദീഖുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിമാരുടെ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ദുആ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞു തരികയാണ്, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ظلما كثيرا شريف عائد كثيرا الله هو يعني أنت صدت رؤون ظلم جيد فليك قرد هل يمعنى ليه قرد ولا يغفر الظنوب إلا أنت لي أن هذا بابا قرد كان بابا العلو إلا فمغفر لي مغفرة من عندك لدى مغفرة قرد إليك بي مرسل الجنم وارحمني إليك بي رحمة بريلم إنك أنت الغفور الرحيم تورسي آيكم لي غفور رحيم وعلى اللوم നിസ്കാരത്തിന്റെ അവസാനത്തിൽ, തശഹ്ഹുദിന്റെ അവസാനത്തിൽ പ്രത്യേകം ചൊല്ലാവുന്ന ഒരു ദുആ ആണ് നാം പഠിക്കുക. അതുപോലെ തന്നെ നമുക്കറിയുന്ന മറ്റു ദുആകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പോലെ ധാരാളം ദുആകൾ. എന്തായിരുന്നാലും സുജൂദിന്റെ സമയത്ത് ധാരാളം നീ അല്ലാഹുവിനോട് നിന്റെ ആവശ്യങ്ങൾ നേടുന്ന അവസ്ഥ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മ സുജൂദ് فاجتهدوا في الدعاء فقابلوا ان يستجاب لكم. سجود الدعاء من دعاء جيدا ترسي عليكم അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ഉത്തരം ചെയ്യപ്പെടാൻ സാധന ഏറ്റവും യോഗ്യമായതാണത്. സുജൂദി ദുആ ചെയ്യുക, പ്രത്യേകിച്ചും യൂനുസ് നബി അലൈഹി സ്വലാമി ദുആ ഓർമ്മപ്പെടുത്തി എന്നിട്ട് പറയാണ് വലാദിം ബാബഹു ഖർഅൻ അസാഹു സയഫ്തഹു ബാബഹു ലക ഇൻ ഫറഅത. അല്ലാഹുവിന്റെ കവാടത്തിൽ എപ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുക, എപ്പോഴും നീ മുട്ടിക്കൊണ്ടിരിക്കുക, ഒരു ദിവസം ആ കതക് തുറക്കുന്നതാണ്, ഒരു ദിവസം ആ കതക് തുറക്കുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആയിന്റെ അകബിൽപ്പെട്ട കാര്യമാണ് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹുവ ചോദിക്കുക എന്നുള്ളത് ഇഷ്ടമാണ്, ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹുവ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരടിമ ദുആ ചെയ്യുമ്പോൾ അവനൊരിക്കലും എനിക്കെന്താ ഉത്തരം ചെയ്യാത്തത്, ഞാൻ കുറെ ആയിരുന്നു കേടുന്നത്, ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല. ചോദിച്ചുകൊണ്ടേയിരിക്കുക, എത്ര നിസ്സാരമായ കാര്യമാണ് ചോദിക്കുക, അതിന്റെ വടി നമുക്ക് ഉണ്ടാവരുത്. ദുആ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ തന്നെ തോക്കിയതാണ്. അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന, അള്ളാഹുവിലേക്ക് എപ്പോഴും ആവശ്യക്കാരനെ അള്ളാഹു പറ്റിയാൽ തോക്കിയതാണ്. അപ്പൊ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹുവ ചോദിക്കണം, ഒരിക്കലും ആ ചോദിക്കുന്നതിന് മടുപ്പുണ്ടാവരുത്. അങ്ങനെ ചോദിച്ചാൽ ഒരു ദിവസം അള്ളാഹുവിന്റെ കതക് തുറക്കും. നമുക്ക് സഹോദരങ്ങളെ, നമുക്ക് ഞെരുക്കത്തിൽ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹു ചെയ്യാൻ നമുക്ക് ദുആക്ക് ഉത്തരം ചെയ്യണമെന്ന ആവശ്യം നമുക്കുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശജാഇ വൽ കർമ്. ആർക്കെങ്കിലും അവരുടെ ഞെരുക്കത്തില് അള്ളാഹു ചെയ്യാൻ ഉത്തരം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ സൗഖ്യത്തിൽ അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ, അവന്റെ സൗഖ്യത്തിൽ അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. അതൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വസ്തുക്കൾ കൂടുതലുള്ളപ്പോ നമ്മൾ അള്ളാഹുവിനോട് ദുആ കുറയും. വസ്തുക്കൾ കൂടുതലുള്ള ഒരാള് അള്ളാഹുവിനോട് ദുആ കുറയും. ഉദാഹരണത്തിന്, ഒരാൾക്ക് അയാളെ ദരിദ്രനാണ്, അപ്പൊ അയാൾക്ക് വലിയ സമ്പത്തൊന്നുമില്ല, അയാൾക്ക് തന്റെ മകന് രോഗം വന്നാൽ അയാൾ എന്ത് ചെയ്യും? ധാരാളം ദുആ ചെയ്ത് അയാൾക്ക് അതാ പ്രത്യേക ഓർമ്മയില്ല. വേറെ അയാളിന് കുറെ സമ്പത്തുണ്ട്, മകന് രോഗം വന്നാൽ കൂടുതൽ സമ്പത്ത് ഉപയോഗിച്ച് ചികിത്സിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അതായത് രണ്ടും വേണം, പക്ഷേ ഒന്നുമില്ലാത്തപ്പോൾ നാം എത്രത്തോളം അള്ളാഹുവിനോട് തേടുന്നുവോ, അതേപോലെ എല്ലാം ഉള്ളപ്പോഴും തേടാൻ സാധിച്ചാൽ, ലോകത്തിന്റെ വിഷയം മാത്രമല്ല എല്ലാ വിഷയത്തിലും നമുക്ക് തേടാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമമായ അവസ്ഥ. നമുക്ക് എത്ര ഇഷ്ടമില്ല എന്നുള്ളതല്ല, അള്ളാഹുവിലേക്ക് ഒരുപോലെ ആവശ്യക്കാരനാവുക, അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ ജനിക്കത്തിൽ അള്ളാഹു ഉത്തരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, സൗഖ്യത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുക, സൗഖ്യത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കണ്ണിവ വെട്ടുന്ന നേരം പോലും അള്ളാഹുവിനോട് കണ്ണിവ വെട്ടുന്ന നേരം പോലും ഇത്തരം കാര്യം ഏൽപ്പിക്കരുത്. ഒരു ശ്വാസം അടുത്ത നിമിഷ സഹോദരങ്ങളെ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹുവ ഔദാര്യം വേണം. അള്ളാഹുവിലേക്ക് അത്ര ആവശ്യക്കാരായിട്ട് നമ്മൾ മാറണം. അതുപോലെയാണ് എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് പറഞ്ഞു ഭൂമിയിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നിന്റെ എപ്പോഴുമുള്ളൊരു ശീലമായിരിക്കണം. നീ അള്ളാഹു സുബ്ഹാനഹുവ ധാരാളമായി ഓർക്കണം. നീ അള്ളാഹുവിനെ ഓർത്താൻ ആകാശ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹുവ നിന്നെ ഓർക്കും. അള്ളാഹു മറന്നിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്നെ ഓർക്കണം, എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കും. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെയാണ് മറന്നതായിട്ട് പറയാണ്, ഫൈ ദക്കറനീ ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി. അവൻ എന്നെ കുറിച്ച് അവന്റെ സ്വന്തത്തിൽ ഓർത്താൽ ഞാൻ എന്റെ സ്വന്തത്തിൽ അവനെ കുറിച്ച് ഓർക്കും. വൈ ദക്കറനീ ഫീ മലഇൻ, ഒരു ആൾക്കൂട്ടത്തിൽ സദസ്സിലാണ് ഓർക്കുന്നതെങ്കിൽ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹു, അവനേക്കാൾ ഉത്തമനായ മലക്കുകളുടെ അടുക്കൽ ഞാൻ അവനെ പറ്റി പരാമർശിക്കും, അവിടെ വെച്ച് ഓർക്കും. സഹോദരങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് വിക്രം എന്ന് പറഞ്ഞാൽ എല്ലാ അമലിനേക്കാൾ ഉത്തമമാണ്. എല്ലാ അമലിന്റെയും ലക്ഷ്യം അള്ളാഹുവിനെ കുറിച്ച് വിക്രം നിലനിർത്താനാണ്. അപ്പൊ ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത് ശീലമാക്കിയാൽ ആകാശ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹുവ നമ്മെ പറ്റി ഓർക്കും, നമ്മെ പറ്റി പരാമർശിക്കും. അപ്പൊ ആ വിക്രിനെ നിശീലമായി കൊണ്ടു നടക്കണം എന്ന് ഓർമ്മിക്കുകയാണ്. ആ വിക്രം നഷ്ടപ്പെടുത്തരുത്. സഹോദരനെ, പ്രത്യേകിച്ചും രാവിലെ ഫജറിന് ശേഷമുള്ള അധികാര അസറിന്റെയും മകരിന്റെയും ഇടയിലുള്ള അൽഗാദ് മശ അതുപോലെ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോഴുള്ള വിക്രുകൾ, ഈ മൂന്ന് വിക്രുകൾ ആരെങ്കിലും സ്ഥിരമായി ചെയ്താൽ ഉടമാക്കൾ പറഞ്ഞു അവർ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന കൂട്ടരിൽ ഉൾപ്പെട്ടു. ഈ മൂന്ന് സന്ദർഭത്തിൽ അത് നമുക്ക് നഷ്ടം വരരുത്. ഇതിലൊന്ന് നഷ്ടപ്പെടുമ്പോ നമ്മുടെ കച്ചവടത്തിന് വലിയ നഷ്ടം വരുന്നതിനേക്കാൾ നമുക്ക് വിഷമമുണ്ടായിരിക്കണം. ഒരു ദിവസം നമ്മൾ ഉറങ്ങിപ്പോയി, ഒരു ദിവസം മറന്നുപോയി, തിരക്കപ്പെട്ടു, അവിടെ വിക്രു നഷ്ടപ്പെട്ടാൽ നമ്മുടെ സമ്പത്തിന് വലിയൊരു നഷ്ടം വരുന്നതിനേക്കാൾ വലിയൊരു വേദന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതാണ് ജീവനുള്ള കൽവിന്റെ ലക്ഷണം. നമ്മുടെ കൽവിന് നല്ല അള്ളാഹുമായി ബന്ധപ്പെട്ടിരുന്നു, അതിന് ജീവൻ എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണത്. ഉപദേശത്തെ കേട്ടിട്ട് നീ പറയരുത്. നീ എന്ത് പറയരുത്? അസ്തിബാഹിഹാര്, നീ ഒരു അലംഭാവം കാണിച്ച് ഞാൻ ചെറുപ്പമാണ്, ഞാൻ ചെറുപ്പത്തിലാണ്, ഞാൻ കുട്ടിയാണ്, കൗമാരത്തിലാണ്, യുവാവാണ്, ആരോഗ്യത്തിലാണ് എന്ന് നീ പറയുന്നത് എന്നിട്ട് പറയാറ് നീ ആലോചിക്കണം. എത്ര ചെറിയ ആളുകളാണ് ദഫ്ന് ചെയ്യപ്പെട്ടിട്ടുള്ളത്, മരണപ്പെട്ടിട്ടുള്ളത്, എത്രയെത്ര കുട്ടികളാണ്, എത്രയെത്ര കൗമാരക്കാരാണ്, എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്ര മധ്യവയസ്കരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന് നീ ആലോചിക്കണം. ഉപദേശം കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ന്യായീകരണമായിരുന്നു. ഇതിനൊക്കെ ഈ സമയത്തല്ലോ, ഇപ്പൊ തന്നെ കെട്ടിരാ, കുറച്ച് കാലം കഴിഞ്ഞു മതി. ഒരു പെൺകുട്ടിയോട് നിന്റെ ശരീരം മറക്കുന്ന വേഷം നീ ധരിക്കണം, വീടുകളിന്റെ മുഖം മറക്കുന്ന നിന്റെ സൗന്ദര്യം ആളുകളെ കാണിച്ച് നടക്കരുത്, നീ നിഖാബ് ധരിച്ച് ഹിജാബ് ധരിച്ച് നിന്റെ ശരീരം മറക്കുന്ന നല്ല വസ്ത്രം ധരിക്കണം. അവര് പത്തും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടിയാണ് നിർമ്മാലിക്കും, ഞാനിപ്പോ എന്തിന്റെ എപ്പന്റെ സൗന്ദര്യം ആളുകൾ കാണിച്ചെ ഇപ്പോഴല്ലേ കാണിച്ചു നടക്കാൻ പറ്റുള്ളൂ. ഒരു പത്തമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ധരിക്കാം. പ്രായം ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ അവരെ ധരിക്കുന്ന നിർബന്ധമല്ലാതെ പ്രായത്തെ ചുക്കി ചൊളിച്ച അവസ്ഥയിലേക്കാണെങ്കിൽ ഇതിനെ വാണിങ്ങി ധരിച്ചാൽ മതി നിക്കാമൊക്കെ. പക്ഷെ സഹോദരങ്ങളെ, ആ ചെറുപ്പത്തിൽ നിങ്ങൾ അത് സംരക്ഷിച്ചാൽ ഒരു പെൺകുട്ടി അവളുടെ സൗന്ദര്യം മറക്കേണ്ട ആ സമയത്ത് അവളുടെ മേലെ നിർബന്ധമാകുമ്പോൾ അത് മറച്ച് ജീവിച്ചാൽ അതിൽ ജീവിക്കുക. അല്ലാതെ എനിക്ക് സമയം ചെയ്തുള്ള ചിന്ത ഉണ്ടാവരുത്. സഹോദരൻ അല്ലെങ്കിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞും ശരീരത്തിന്റെ ഒരു ഭാഗവും കാണാത്ത രീതിയിൽ പൊതിഞ്ഞിട്ട് ഭൂമിയിൽ വെക്കുന്ന ഒരു സമയം, അത് എത്ര പതിനെട്ടും പതിനേഴും പത്തൊമ്പതും വയസ്സുള്ള പെൺകുട്ടികളും വരച്ചിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് ഈ അടുത്തല്ലേ നമ്മള് പെരുന്തൽമണ്ണയിലെ ഒരു വാർത്ത കേട്ടത്, കല്യാണത്തിന്റെ അന്ന് അഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ സമയത്ത് അത് മരിച്ചു പോവാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു കബാബി മൗതി വാഅവ, ആ മരണം എത്രമെന്ന് ഉപദേശകനാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാരോടും എന്റെ സഹോദരന്മാരോടും യുവാക്കളോടും എല്ലാം പറയാനുള്ളത്, മരണത്തിന് പ്രായമല്ല, മരണത്തിന് പ്രായമല്ല, അതിന് ഇന്ന വയസ്സാണെന്നുള്ളൊരു കാരണവുമില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് മരണപ്പെട്ടു പോകാം. അപ്പൊ ഈ ഒരു വാദം നീ പറയരുത്. വലാത്തത്വം അലഭാവം കാണിച്ചിട്ട് ചെറുപ്പം ഞാൻ കുറച്ചെങ്കിലും ആവാതെ പറയരുത്. പക്ഷേ ആലോചിച്ചു നോക്കി, നിന്റെ ഒപ്പം പഠിച്ച കൂട്ടുകാർ, കൂട്ടുകാരികൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നീ ആലോചിക്കണമെന്ന് ഞാനും ഭക്ഷണവും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ മഹത്തായ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടം വരാത്ത, ജീവിതത്തിൽ പകർത്തിയാൽ ഏറ്റവും ഉപകരിക്കുന്ന ഉപദേശങ്ങളാണ് ഈ ബൈറ്റുകളിൽ ഞാനും ഭക്ഷണവും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ അബാബക്കർ എന്നൊരു വ്യക്തിയോട് ഞാനും ഭക്ഷണമുള്ള ഉപദേശിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 62 ബൈറ്റുകൾ പറഞ്ഞു. ഇനിയുള്ള ബൈറ്റുകൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ വഹുല്യാനാസിഹി, അബൂബക്കർ എന്ന വ്യക്തി ഉപദേശിച്ച നാളോട് തിരിച്ചു പറയാ, എന്നെ ഉപദേശിച്ചവനെ എന്നിട്ട് തിരിച്ചു പറയാണ്. ഈ ഉപദേശങ്ങൾക്ക് നീയാണ് ഏറ്റവും മഹനായിട്ടുള്ളത്. കാരണം ഉപദേശിച്ച നാൾ എപ്പോഴും എന്തായിക്കൊള്ളുന്നില്ല, എല്ലാ രീതിയിലും നന്നായിക്കൊള്ളുന്നില്ല. അപ്പൊ ഉപദേശിക്കപ്പെടുന്ന ആ അബൂബക്കർ തിരിച്ചു പറയുന്നത് പോലെ റഹ്മഹുള്ള എഴുതുകയാണ്. നീയാണ് ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻഷാഅള്ളാഹ്. നമുക്ക് അടുത്ത ദിവസത്തിൽ ആ കാര്യങ്ങൾ കടക്കാം. അപ്പൊ ഈ ഉപദേശങ്ങൾ സഹോദരങ്ങളെ പറയുന്ന ഞാനും പറയാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ദീനിന്റെ ഇതുപോലെയുള്ള വിഷയങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെയധികം ജിഹാദ് ചെയ്ത് ഞാനിപ്പോൾ പത്രക്കാർ നിസ്കരിക്കാൻ വന്ന എളുപ്പം കഴിയും. പത്രക്കാർക്ക് നിസ്കരിക്കുക എന്നുള്ളതോ ഒരു ഭക്തിയുടെ നോമ്പോൽക്കുക എന്നുള്ളതോ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ കൽബിനെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമായി ഉറപ്പിച്ച് ദുനിയാവിന്റെ ശുദ്ധത്തിലും ക്ഷേമത്തിലും പിടിച്ചെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ ജിഹാദ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല പറഞ്ഞത്, അള്ളാഹു തആല കൽബിലേക്കാണ് നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അതുപോലെ ജീവിതത്തിൽ പകർത്താൻ നാം ഓരോരുത്തരും അള്ളാഹുവിനോട് ധാരാളം തൗഫീഖ് തേടുക, ധാരാളമായി പരിശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാഅല്ലാഹ് നാം അടുത്ത ആഴ്ചയാകുമ്പോഴേക്ക് റമദാനിൽ പ്രവേശിക്കുന്നതാണ്. ഇനി നമ്മുടെ ഈ ദിവസം ഇത് മുഴുവൻ തീർക്കണം എന്നത് 115 വയസ്സാണത്. 3 ദിവസം കൂടി ലഭിച്ചാൽ നമുക്ക് തീർക്കാൻ സാധിക്കുമായിരിക്കും. അത് ഇൻഷാഅല്ലാഹ് റമദാനിന് ശേഷം അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ നമുക്കത് പൂർത്തീകരിക്കാം. നമ്മുടെ റമദാൻ, നാം പ്രവേശിക്കുന്ന റമദാൻ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തിൽ മുഴുകി, അള്ളാഹുവിനുള്ള ദിക്റും ശുദ്ധത്തിലും മുഴുകി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നൽകട്ടെ. ഖുർആൻ പാരായണം, ഗാനധർമ്മം, രാത്രി നിസ്കാരം, അതുപോലെ ദിക്റ്, അതുപോലെ തൗബ, ഇതുപോലെ എന്തെല്ലാം ഇബാദത്തുകളാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം കൂടുതൽ ഒരു ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക. ഈ റമദാനിനെ നമ്മുടെ പാപങ്ങൾ പുറക്കാനുള്ള ഒരു കാരണമായി അള്ളാഹു ധ്യാനം മാറ്റട്ടെ. അള്ളാഹുവിനേക്ക് ഏറ്റവും അടുത്ത നടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.